കുട്ടിക്കളി മാറിയിട്ടാവാം കുട്ടികൾ. രാധികയുമായി എസ് അനിൽകുമാർ നടത്തിയ അഭിമുഖം. അഞ്ചു വർഷം പിന്നിടുന്ന വിവാഹ ജീവിതത്തിന്റെയും ദുബായ് വാസത്തിന്റെയും വിശേഷങ്ങൾ രാധിക പങ്കുവെക്കുന്നു. രണ്ടാളുടെയും കുട്ടിക്കളി മാറിയിട്ടില്ലെന്ന് രണ്ടുപേരോടും പറയാറുണ്ട് രാധികയുടെയും അഭിയുടെയും വീട്ടുകാർ. കല്യാണം കഴിഞ്ഞ് 5-6 വർഷമായില്ലേ, ഇനി എന്നാ ഒരു കുഞ്ഞിക്കാല് കാണുന്നേ എന്ന് ചോദിക്കുന്ന കൂട്ടുകാരോട് ആദ്യം ഞങ്ങളുടെ കുട്ടിക്കളി മാറട്ടെ എന്നിട്ടാവാം എന്നാണ് അഭിയും രാധികയും മറുപടി പറയാറ്. ഒരു കുട്ടിയുടെ അച്ഛനും അമ്മയും ആകാനുള്ള പക്വത ഞങ്ങൾക്ക് വന്നുവെന്ന് തോന്നാതെ അതേപ്പറ്റി ചിന്തിക്കുന്നതേയില്ല. രാധികയും അഭിയും ഒരേ സ്വരത്തിൽ പറയുന്നു, ദുബായിലെ ടൗൺഷിപ്പല്ല അൽബരാരി, ജനസാന്ദ്രത കുറഞ്ഞ പച്ചപ്പ് നിറഞ്ഞ സ്ഥലം. അൽബരാരിയിലേക്ക് ആദ്യമായി വരുന്ന ഒരാൾ ഇത്രയും പച്ചപ്പും തണുപ്പും നിറഞ്ഞ ഒരു സ്ഥലം ദുബായിൽ ഉണ്ടോ എന്ന് അതിശയിച്ചു പോകും. ഇരുവശവും ഇടതൂർന്ന് വളർന്നു നിൽക്കുന്ന വഴി ചെന്ന് അവസാനിക്കുന്നത് ഒരു ഫ്ളാറ്റ് സമുച്ചയത്തിലേക്കാണ്. അൽബരാരിയിലെ പുതിയ ഫ്ളാറ്റിലേക്ക് രാധികയും ഭർത്താവ് അഭിയും താമസം മാറിയിട്ട് 1 വർഷമാകുന്നതേയുള്ളൂ. കല്യാണം കഴിഞ്ഞിട്ട് 5-ാമത്തെ വർഷമാണിത്. ദുബായിൽ എത്തിയിട്ടും 5 വർഷമാകുന്നു. താൻ വരച്ച മ്യൂറൽ പെയിന്റിങ്ങുകൾ സ്വാഗതമോതുന്ന ഫ്ളാറ്റിലെ സ്വീകരണ മുറിയിലിരുന്ന് രാധിക പറഞ്ഞു തുടങ്ങി. ക്ലാസ്മേറ്റ്സ് എന്ന പ്രിയ സിനിമ റിലീസായിട്ട് 15 വർഷം കഴിഞ്ഞു. കാലം പക്ഷേ ക്ലാസ്മേറ്റ്സിലെ റസിയയെ അവിസ്മരണീയമാക്കിയ രാധികയിൽ കാതലായ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല. അല്പം തടി കൂടിയോ എന്ന ചോദ്യം കേട്ടപ്പോൾ രാധിക പൊട്ടിച്ചിരിയോടെ അടുത്തിരുന്ന അഭിയെ നോക്കി, ഞങ്ങളിവിടെ കുക്കിനൊന്നും വെച്ചിട്ടില്ല, ഞങ്ങൾ തന്നെയാണ് കുക്ക് ചെയ്യുന്നത്. അഭി നന്നായി ഭക്ഷണം ആസ്വദിക്കുന്നയാളാണ്. കല്യാണത്തിന് മുമ്പ് ഞാൻ പാചകത്തിൽ അത്ര എക്സ്പേർട്ട് ഒന്നുമല്ലായിരുന്നു. അമ്മ ഓരോന്നുണ്ടാക്കുമ്പോൾ നോക്കിക്കണ്ട് പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്റെ ചേട്ടനും ദുബായിലാണ്. ഇവിടെ വല്ലപ്പോഴും വെക്കേഷന് വരുമ്പോൾ ഞാനും ചേട്ടനും കൂടി ചേർന്ന് പാചക പരീക്ഷണങ്ങളൊക്കെ നടത്തുമായിരുന്നു. അമ്മയെ വിളിച്ചായിരുന്നു സംശയങ്ങളൊക്കെ ചോദിച്ചിരുന്നത്. അങ്ങനെ അമ്മയെ ഫോൺ വിളിച്ച് ചോദിച്ച് പരീക്ഷിച്ചിരുന്ന പരിചയം മാത്രമേ പാചകത്തിൽ എനിക്കുള്ളൂ. എങ്കിലും അത്യാവശ്യം വന്നപ്പോൾ കുറേശ്ശെ പഠിച്ചെടുത്തു. അമ്മയുണ്ടാക്കുന്ന വിഭവങ്ങൾ ഇപ്പോൾ ഞാനും തെറ്റില്ലാതെ ഉണ്ടാക്കാൻ പഠിച്ചു. ഞാൻ വെജിറ്റേറിയൻ സ്പെഷ്യലിസ്റ്റ് ആണ്. നോൺ വെജിലേക്ക് അത്ര അങ്ങ് കൈത്തറക്കം വന്നിട്ടില്ല. അഭിക്ക് ചിക്കൻ വിഭവങ്ങളാണ് കൂടുതൽ ഇഷ്ടം. ചിക്കൻ കറിയേക്കാൾ ചിക്കൻ ഫ്രൈയും ചിക്കൻ റോസ്റ്റും ഒക്കെയാണ് ഇഷ്ടം. അഭിയുടെ ഫേവറേറ്റ് ചിക്കൻ ബിരിയാണിയാണ്. ഞാൻ കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് ഈ പഞ്ചായത്തിലെ ഓരോ മണിയരിയും ഞാൻ പെറുക്കിയെടുത്തു. ഇനി രാമൻ നായരുടെ കടയിലെ അരി കൂടിയേ ബാക്കിയുള്ളൂ എന്ന് പറഞ്ഞതുപോലെയായിരുന്നു കാര്യങ്ങൾ. ദുബായിൽ എവിടെയൊക്കെ ബിരിയാണി കിട്ടുന്ന റെസ്റ്റോറന്റുകൾ ഉണ്ടോ ആരോടെങ്കിലുമൊക്കെ ചോദിച്ചറിഞ്ഞ് അവിടെയൊക്കെ പോയി ഞങ്ങൾ ബിരിയാണി കഴിക്കുമായിരുന്നു. ദുബായിൽ ഒരുവിധം ബിരിയാണി കളകടൊക്കെ ഞങ്ങൾ അരിച്ചു പെറുക്കിയിട്ടുണ്ട്. ഇനി പുതിയ ഏതെങ്കിലും കടകൾ വരണം. അങ്ങനെ അഭിയുടെ ബിരിയാണി പ്രിയം കൊണ്ട് ഞാൻ പൊറുതിമുട്ടി. വീട്ടിൽ ഞാൻ കൂടുതൽ വെജിറ്റേറിയൻ കഴിച്ച് ശീലിച്ചിട്ടുള്ളയാളാണ്. നോൺ വെജ് കഴിക്കുമെങ്കിലും ഞാനൊരു നോൺ വെജ് ഫാനൊന്നുമല്ല. അഭിയുടെ ചിക്കൻ ബിരിയാണി പ്രേമം സത്യം പറഞ്ഞാൽ എന്നെ മടുപ്പിച്ചു. പുറത്തുപോയിട്ടുള്ള ബിരിയാണി തീറ്റ അവസാനിപ്പിക്കാൻ അത്യാവശ്യം തെറ്റില്ലാത്ത രീതിയിൽ ഞാൻ ബിരിയാണി ഉണ്ടാക്കാൻ പഠിച്ചു. അഭി മതിയാവോളം കഴിക്കട്ടെ എന്ന് വിചാരിച്ച് ഞാൻ എല്ലാ ദിവസവും ബിരിയാണി വെച്ചു. അങ്ങനെ കഴിച്ചു കഴിച്ച ഒരു ദിവസം കക്ഷി പറഞ്ഞു, ഇനി ബിരിയാണി വേണ്ട, നമുക്ക് വേറെ വല്ലതും കഴിക്കാം. ചിക്കൻ ബിരിയാണിക്ക് പുറമെ എന്റേതായ രീതിയിൽ ചിക്കൻ ഫ്രൈയും ഞാൻ ഉണ്ടാക്കും. യൂട്യൂബ് നോക്കിയും അമ്മയെ വിളിച്ചു ചോദിച്ചും ഞാനൊരുവിധം പാചകം പഠിച്ചു. അല്പം തടി കൂടിയതിന്റെ രഹസ്യം തന്റെ കൈപുണ്യം തന്നെയാണെന്ന് രാധിക പറഞ്ഞത് അഭിയും ശരിവെച്ചു. പാചകത്തിന്റെയും വീട്ടുകാര്യങ്ങൾ നോക്കുന്നതിന്റെയും തിരക്കൊഴിയുമ്പോൾ രാധിക മ്യൂറൽ പെയിന്റിംഗിലേക്ക് തിരിയുന്നു. മ്യൂറൽ പെയിന്റിംഗ് പണ്ട് തൊട്ടേ ചെയ്യാറുണ്ടെങ്കിലും എനിക്ക് കുറെ കൂടി നന്നായി പഠിക്കണമെന്നുണ്ടായിരുന്നു. ഇവിടെ ഒരു ചിത്രകലാ അധ്യാപകന്റെ കീഴിൽ ഇടയ്ക്ക് ഞാൻ പഠിക്കുന്നുണ്ട്. അത് കഴിഞ്ഞാൽ അമ്മയെ ഫോണിൽ വിളിച്ച് സംസാരിക്കും. ചിലപ്പോൾ ഞങ്ങളുടെ ഫ്രണ്ട്സ് വരും. ഇവിടെ എനിക്ക് സമയം പോകുന്നില്ലെന്ന് പരാതിയേയില്ല. ഒന്നിനും സമയം തികയുന്നില്ലെന്നേ ഉള്ളൂ. നാട്ടിലാണെങ്കിൽ വീട്ടിൽ നിന്ന് എവിടെയെങ്കിലുമൊക്കെ പോകുന്നതിന് ഒരു പരിധിയുണ്ട്. പക്ഷേ ദുബായിൽ ഒരു പ്രശ്നവുമില്ല. ദുബായ് ഹോൾഡിംഗ് എന്ന റിയൽ എസ്റ്റേറ്റ് കമ്പനിയിൽ മാർക്കറ്റിംഗ് വിഭാഗത്തിലാണ് അഭി ജോലി ചെയ്യുന്നത്. ഓഫീസിൽ നിന്ന് 6-7 മണിക്ക് അഭി വന്ന് കഴിഞ്ഞ് രാത്രി ബോറടിക്കുകയാണെങ്കിൽ ഞങ്ങൾ വെറുതെ ചുറ്റാനിറങ്ങും. അൽബരാരിയിലെ രാധികയുടെയും അഭിയുടെയും ഫ്ളാറ്റിൽ നിന്ന് 15 മിനിറ്റ് ഡ്രൈവ് ചെയ്ത് ദുബായ് എക്സ്പോയിലെത്താം. കോവിഡ് കാരണം നീട്ടിവെക്കപ്പെട്ട ദുബായ് എക്സ്പോ നടക്കേണ്ടിയിരുന്നത് ഇവിടെയാണ്. ദുബായ് എക്സ്പോയുടെ ലോഗോയുടെ മാതൃകയിൽ സജ്ജീകരിച്ചിരിക്കുന്ന 4 വശവും വെള്ളത്താൽ ചുറ്റപ്പെട്ട ഈ കൃത്രിമ ഉദ്യാനത്തിന്റെ ആകാശ കാഴ്ച അതിമനോഹരമാണ്. ദുബായ് എക്സ്പോയിലേക്കാണ് അഭിയും രാധികയും ഒരുമിച്ചുള്ള ഫോട്ടോഷൂട്ടിന് പശ്ചാത്തലത്തിൽ നിശ്ചയിച്ചിരുന്നത്. ദേ റസിയ എക്സ്പോയിലേക്ക് വെച്ച് അവിചാരിതമായി രാധികയെ കണ്ട മലയാളികൾ ആരോ ആഹ്ലാദത്തോടെ വിളിച്ചു പറഞ്ഞു, റസിയ റസിയ എന്നുള്ള വിളി കേട്ട് രാധികയുടെ മുഖത്ത് ആഹ്ലാദം നിറഞ്ഞ ചിരി വിടർന്നു. രാധിക എന്ന എന്റെ പേരറിയാത്തവർക്ക് പോലും റസിയയെ അറിയാം. 15 വർഷം കഴിഞ്ഞിട്ടും എന്റെ മനസ്സിൽ നിന്നും മാഞ്ഞു പോകാത്ത കഥാപാത്രമാണ് ക്ലാസ്മേറ്റ്സിലെ റസിയ. ക്ലാസ്മേറ്റ്സ് കഴിഞ്ഞിട്ട് 1 വർഷത്തിനകമാണ് ഞാൻ മിഷൻ 90 ഡേയ്സ് ചെയ്യുന്നത്. പിന്നെ ചങ്ങാതിപ്പൂച്ച. മിഷൻ 90 ഡേയ്സിലെ നളിനി നല്ല കഥാപാത്രമായിരുന്നുവെങ്കിലും സിനിമ അത്ര വിജയമായില്ല. അതുകൊണ്ട് ആ കഥാപാത്രവും അത്ര ശ്രദ്ധിക്കപ്പെട്ടില്ല. പിന്നെ വന്ന ചങ്ങാതിപ്പൂച്ചയും ഗുണം ചെയ്തില്ല. മിന്നൽ ബെന്യാമിനിക്കൂട്ടം, നസ്രാണി, ഡാഡി കൂൾ എന്നീ സിനിമകളിലൊക്കെ സാധാരണ കഥാപാത്രങ്ങളായിരുന്നു. ഇൻ ഗോസ്റ്റ് ഹൗസിനുള്ളിലാണ് പിന്നീട് അഭിനയ സാധ്യതയുള്ള ഒരു കഥാപാത്രം കിട്ടിയത്. സെക്കൻഡ് ഹരിഹർ നഗറിന് കിട്ടിയ അത്ര ഒരു വരവേൽപ്പ് ഗോസ്റ്റ് ഹൗസിന് കിട്ടിയില്ല. ആ സിനിമ ഒരുപാട് തവണ ചാനലുകൾ വരുന്നത് കൊണ്ടാവാം അതിൽ ഞാൻ അവതരിപ്പിച്ച ഇരട്ട കഥാപാത്രങ്ങളെ ഇന്നും ആളുകൾ ഓർത്തിരിക്കുന്നത്. പക്ഷെ റസിയോട് തോന്നിയ ഒരടുപ്പം ഒരിക്കലും ഗോസ്റ്റിനോട് തോന്നില്ലല്ലോ. ക്ലാസ്മേറ്റ്സിലെ റസിയെ എനിക്ക് കിട്ടിയ ലൈഫ് ടൈം ബെസ്റ്റ് ക്യാരക്ടറാണ്, രാധിക പറയുന്നു. ഇനി സിനിമ ചെയ്യുമോ എന്ന ചോദ്യത്തിന് ഞാൻ ഇനി സിനിമ ചെയ്യില്ലെന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ലല്ലോ എന്നായിരുന്നു രാധികയുടെ മറുപടി. എന്റെ കല്യാണം കഴിഞ്ഞിട്ടാണ് ഞാൻ ഷാജിയൻ കരുൺ സാറിന്റെ ഓള് എന്ന സിനിമയിൽ അഭിനയിച്ചത്, ഷെയ്ം നിഗത്തിനൊപ്പം മീനാക്ഷി എന്ന കഥാപാത്രം. കല്യാണം കഴിഞ്ഞ് വന്നിടയ്ക്ക് രാവിലെ എഴുന്നേറ്റ് അഭിക്ക് 7 മണിക്കൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ഭാര്യയായിരുന്നു ഞാൻ. കുറച്ചുനാൾ കഴിഞ്ഞപ്പോഴേക്കും ചെക്കൻ കുഴപ്പമില്ലെന്ന് മനസ്സിലായപ്പോൾ രാവിലെ 9:30 കഴിയുമ്പോൾ എഴുന്നേറ്റ് അഭിക്ക് ഫോൺ ചെയ്ത് അഭി ഓഫീസിലെത്തിയോ, നീ ഇന്ന് വല്ലതും കഴിച്ചോ എന്ന് ചോദിക്കുന്നതായി രീതി. മ്യൂറൽ പെയിന്റിംഗിൽ അല്പം കൂടി വിപുലമായ രീതിയിൽ ചെയ്യാനുള്ള പദ്ധതിയുണ്ടെന്ന് രാധിക പറയുന്നു. സുഹൃത്തുക്കൾ വഴിയോ മറ്റു ചിത്രങ്ങൾ കണ്ട് ഇഷ്ടമുള്ളവർ ആവശ്യപ്പെട്ടാൽ പെയിന്റിങ്ങുകൾ അവർക്ക് വിൽക്കാറുണ്ട്. ഒരു പുതിയ മ്യൂറൽ പെയിന്റിംഗിന്റെ പണിപ്പുരയിലാണ് രാധിക ഇപ്പോൾ. വിഷയം പഴയതു തന്നെ, രാധാമാധവം. കൃഷ്ണൻ എപ്പോഴും എന്റെ വീക്ക്നെസ് ആണ്. കൃഷ്ണനും രാധയും അവരുടെ പ്രണയവും എപ്പോഴും നമ്മുടെ സിരകളിലൂടെ പ്രവഹിക്കുന്ന ഒന്നാണ്. പ്രണയിച്ചു കൊതി തീരാത്ത എന്റെയും അഭിയുടെയും പ്രണയം പോലെ.